ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആദിയുടെ കാറ് ഇരു വീടിനു മുമ്പിൽ വന്നു നിന്നു. ഗീതുവും ജാനികയും കാറിൽ നിന്നിറങ്ങി. ആദിയേട്ടാ, ശ്രീമോളെ, ബായ്. ജാനി അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ആദി ഗീതയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ ചിരിച്ചിട്ടും അവളുടെ മുഖത്ത് ചിരിവിടുന്നില്ല. ഗീതു, ഇവിടെ വായോ. ആദി തന്നോട് ചിരിക്ക പോലും ചെയ്യാതെ പോകുന്ന അവളെ കാറിനരികിലേക്ക് വിളിച്ച് അവളുടെ വലതുകരം കവർന്നു. എന്താ പറ്റിയേ? ഇത്രക്ക് വേണ്ടായിരുന്നു ആദിയേട്ടാ. അവൻ അവിടെ ഒറ്റക്കാ ചേറിലിട്ടുകൊണ്ട് പോന്ന് എനിക്ക് ആലോചിക്കാനേ വയ്യ. നിങ്ങളാ എന്നെ വലിച്ചു ഓടിയത്. അവളുടെ സ്വരത്തിൽ ദേഷ്യവും പരിഭവവും നിറഞ്ഞു. എടി, അത് നമ്മൾ തമാശ ചെയ്തല്ലേ. അമ്മ വരാനുണ്ടല്ലോ എന്ന് കരുതിയാണ് ജാനി കാറെടുത്തപ്പോൾ ഞാനും നിന്നെ വലിച്ചു ഓടിയത്. ഇതുപോലെയൊക്കെ മുമ്പ് നടന്നിട്ടുള്ളതല്ലേ. അവർ തമ്മിൽ ഉടക്കും ഈ പാരോപ്പെല്ലാം. അതായിരിക്കും, പക്ഷേ ഇപ്പം അങ്ങനെയാണോ? അവൻ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. അതിനിടയിൽ അവളുടെ വിരുദ്ധിക്ക് കൂട്ടി നിൽക്കരുതായിരുന്നു. അവനെ പരിഹസിച്ചിരിക്കണ്ടായിരുന്നു, പാവം. അവളുടെ കണ്ണു നിറഞ്ഞു. ഞാനും അപ്പ നേരത്തെ അവനെ കളിയാക്കിപ്പോയി. ഞാനെന്തായാലും അവനിന്ന് പോയി നോക്കിയിട്ട് വരാം. ആദി വല്ലായ്മയുടെ കാർ തിരിച്ചു. ഗീത അവൻ്റെ കാർ അകന്നു പോകുന്നത് നോക്കി നിന്നു. അവൾ വീട്ടിലേക്ക് ചിന്തകളുടെ കൂടാരവുമായി നടന്നു. മോളെ, നീ ഇത് ഏത് ലോകത്താ? ഞാൻ ചോദിച്ചൊന്നും നീ കേട്ടില്ലേ? പൂമുഖത്തേക്ക് കയറി വരുന്ന ഗീതയുടെ കൈ പിടിച്ച് ചെയറിൽ ഇരുന്ന് പത്രം നോക്കിയിരുന്ന ഭാസ്കർ ചോദിച്ചു. അച്ഛൻ എന്താ ചോദിച്ച്?
ആഹാ, അത് കൊള്ളാം, എവിടെ ഇരിക്ക്, ചോദിക്കട്ടെ.
ഗീത അച്ഛൻ്റെ അടുത്ത ചെയറിൽ ഇരുന്നു.
നീ കണ്ടോ അവനെ? കാശിയെ നിന്നോട് മിണ്ടിയോ?
സംസാരിച്ചു. പഴയ ചെക്കനൊന്നല്ല, ഒരുപാട് മാറി അവൻ രൂപം കൊണ്ട്. അല്ല, അച്ഛൻ ഞങ്ങളോട് നുണ പറഞ്ഞാണോ?
എന്ത് നുണ?
അവൻ ജയിലിൽ വെച്ച് ദേഷ്യത്തിൽ പെരുമാറിയതെല്ലാം പണ്ടേ ദേഷ്യക്കാരനാണ്, എന്നാലും ഇരട്ടിയായി എന്നല്ലേ അച്ഛൻ പറഞ്ഞ്. എനിക്ക് അങ്ങനെയും തോന്നിയില്ല.
ഞാൻ എന്താ നിന്നോട് പറയാം, ഞാൻ കണ്ട എനിക്കല്ലേ അറിയൂ. വല്ലാത്തൊരു ഭാവമായിരുന്നു അവൻ അന്ന്. ഇന്നലെ നാദേശത്ത് നടന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ.
അവൾ മൂളി.
അവൻ എന്നോട് സംസാരിച്ചില്ല മോളെ.
കുറച്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം, അവനെ കാണാം. അച്ഛൻ വിഷമിക്കാതെ അവൻ മിണ്ടു.
പപ്പാ, പപ്പാ!
ഭാസ്കരനെ വിളിച്ചുകൊണ്ട് ജാനി അങ്ങോട്ടേക്ക് വന്നു.
ഇവളെ പറഞ്ഞാൽ മതി, കുറുമ്പ് കുറച്ച് കൂടുതലാണ്. ഞാനെന്ത് ചെയ്തിട്ടാണ്?
ജാനി മുഖം വെറുപ്പിച്ചു. അച്ഛൻ അറിയോ?
എന്താ ഉണ്ടായി? രണ്ടും വഴക്കൂടാതെ?
ഭാസ്കർ അവരോട് ചോദിച്ചു. ഗീത കാശിയുമായി വഴക്കൂടിയതെല്ലാം വിശദമായി അച്ഛനോട് പറഞ്ഞു കൊടുത്തു.
എന്താ മോളേത്, അവനിങ്ങ് വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് ഇതിനെ വഴക്കൂടാൻ പോയത്?
അവളെ അടുത്ത കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ട് അയാൾ മൃദുവായി ചോദിച്ചു.
അത് പിന്നെ എന്നെ കുംഭരനന്റെ അനിയത്തിന്ന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നോണ്ടാ. എനിക്ക് ഇഷ്ടമല്ല അവന്, അഹങ്കാരി.
അങ്ങനെയൊന്നും പറയില്ലേ മോളെ.
പറയൂ, എനിക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അവനെ കാണുന്നതിനെ വെറുപ്പാ, കാലനാഥൻ. ജാനി കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്, നീ പോടി. നീയൊക്കെ അവന്റെ സൈഡല്ലേ, ആണെങ്കിൽ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ.
ഗീത ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി.
ദേ ചേച്ചി എടീന്നൊന്നും വിളിക്കരുത്,
പപ്പയുടെ ജാനിക്കുട്ടി. ഇനി കാശിയോട് വഴക്കിടരുത്.
എനിക്ക് അവനെ കാണുന്നേ ദേഷ്യമാണ് പപ്പ, എന്നോട് വഴക്കിടാൻ വന്നാൽ ഞാനും വിട്ടുകൊടുക്കില്ല.
ജാനി പപ്പയുടെ കവളിയിൽ ഒരു ഉമ്മയും കൊടുത്ത് അകത്തേക്ക് ഓടി.
കാന്താരി,
അവൾ ഓടിപ്പോകുന്നത് നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ പത്രത്തിലേക്ക് മിഴികൾ നട്ടു.
എടി ചേച്ചി, ചേച്ചി!
ജാനി ഗീതയെ വിളിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് ചെന്നു. ജാനി, ഒന്നുമില്ലെങ്കിൽ നീ എന്നെ എടീന്ന് വിളിക്കുക, അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കുക.
രണ്ടും വിളിക്കില്ല, നിന്നെ ഞാൻ ഫിലോമിനി എന്ന് വിളിക്കാം.
ജാനി അവളുടെ ഇരുതോളിലും കൈവച്ചുകൊണ്ട് പറഞ്ഞു.
അങ്ങോട്ട് മാറ്, എനിക്ക് കോളേജിൽ പോകണം.
ജാനിയെ മെല്ലെ തള്ളിക്കൊണ്ട് അവൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് മുടി ചെയ്യാൻ തുടങ്ങി. ഗീത എം ടെക് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്.
ഗീതമ്മ പെണങ്ങല്ലേ, നിന്നോട് തെറ്റിയിരിക്കാൻ എനിക്ക് കഴിയില്ല, പ്ലീസ് എന്നെ വിട് ജാനി.
തന്നെ ചുറ്റിപ്പിടിച്ച് കൊഞ്ചു ദാനിയത്തെ കണ്ട് അവൾക്ക് ചിരി വന്നെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല.
നീ ഒന്ന് മാറിയേ.
ആഹാ,
എന്നോട് മിണ്ടടി, മിണ്ടാൻ.
ഗീതയെ ബെഡിലേക്ക് വലിച്ചിട്ട് അവളുടെ മേൽ കയറിയിരുന്നുകൊണ്ട് ജാനിയെ ചോദിച്ചു.
ഇല്ല, മിണ്ടൂല.
അത് പറഞ്ഞതും ജാനി ഗീതയുടെ കവിളിൽ അമർത്തി കടിക്കാൻ തുടങ്ങി.
അമ്മേ, ഒന്ന് ഓടി വായോ.
ഭാസ്കറും ജാനകിയും സച്ചിനും റൂമിലേക്ക് ശബ്ദം കിട്ട് ഓടി വന്നു.
മോളെ, ചേച്ചിയുടെ മേൽ നിന്നിറങ്ങിക്കേ.
ജാനകിയും ഭാസ്കറും ജാനിയെ പിടിച്ചു മാറ്റി.
അവളോട് എന്നോട് മിണ്ടാൻ പറ പപ്പ, എനിക്ക് ഗീതമ്മയില്ലാതെ പറ്റില്ല.
ജാനകി ഗീതയുടെ കവിളിൽ മെല്ലെ തലോടി.
പപ്പ പറ, അവളോട് മിണ്ടാൻ.
ഞാൻ വിഷമത്തോടെ പറഞ്ഞു.
മോളെ,
ജാനിയുടെ വിഷമം കണ്ട് ഗീതയെ ഭാസ്കരൻ വിളിച്ചതും ഗീത ജാനിക്ക് നേരെ കൈനീട്ടിയത് ഒരുമിച്ചായിരുന്നു. ഗീത ജാനിയെ ഇറുകെ കെട്ടിപ്പിടിച്ചു.
നീ എൻ്റെ ജാനിക്കുട്ടി അല്ലേടാ,
അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ഗീത വാത്സല്യത്തോടെ പറഞ്ഞു.
സോറി ടോ.
ഗീതയുടെ കടിച്ച കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു.
ആ, രണ്ടാളും കോളേജിൽ പോയി, ഞാൻ കാശി കണ്ടിട്ട് വരാം.
അച്ഛാ, ഞാനും ഉണ്ട്,
ഗീത ഭാസ്കരനോട് പറഞ്ഞു.
ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പൊക്കോളൂ, ജാനകി എല്ലാവരോടുമായി പറഞ്ഞു. കാശിനാഥന്റെ ബുള്ളറ്റ് അതിവേഗ റോഡിലൂടെ വരികയായിരുന്നു. നാദേശ്വരം വീടിന്റെ ഗേറ്റിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തി അവൻ ദേഷ്യത്തോടെ ശ്രീലകത്തെ ഗേറ്റിന് പുറത്തേക്ക് വരുന്ന കാറിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സിദ്ധാർത്ഥനെ നോക്കി. അവന്റെ ചേറിൽ മുങ്ങിയ കോലം കണ്ട് സിദ്ധാർത്ഥന്റെ മുഖത്ത് ഒരു ചിരിവിടർന്നു. സിദ്ധു ചേട്ടാ പോവാം, കാറിനടുത്തേക്ക് ഓടി വന്നുകൊണ്ട് ജാനിക പറഞ്ഞു. ജാനി കയറ്. സിദ്ധു അവൾക്ക് ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. സിദ്ധുവിന്റെ നോട്ടം പോകുന്ന ദിശ കണ്ട് ജാനികയും അങ്ങോട്ട് നോക്കി. കാശിനാഥനും സിദ്ധാർത്ഥനും പരസ്പരം നോക്കി. കണ്ണുകൾ കൊണ്ട് കലിയോടെ യുദ്ധം ചെയ്യുന്നത് അവൾ കണ്ടു. അവൾ കാശിനാഥനെ ദേഷ്യത്തോട് നോക്കി മുഖം തിരിച്ച് കാറിൽ കയറി. സിദ്ധാർത്ഥ് ഇന്ന് അവനും കാശുമെല്ലാം പഠിച്ച കോളേജിലെ മാത്സ് ലെക്ചറാണ്. ജാനിക അതേ കോളേജിലെ എം എ മൾട്ടിമീഡിയ ഫസ്റ്റ് ഇയറും. ബുള്ളറ്റ് വേഗത്തിൽ ഓടിച്ച് അവൻ ഗേറ്റ് ചവിട്ടി തുറന്ന് വീടിനടുത്തേക്ക് ബുള്ളറ്റ് പായിച്ചു. അവന്റെ ബുള്ളറ്റിലുള്ള വേഗത്തിലുള്ള വരവ് കണ്ട് പൂമുഖത്ത് അവനെ കാണാൻ വേണ്ടി വന്ന ഭാസ്കറും ജാനികയും ഗീതയും എഴുന്നേറ്റു. പുറകെ ആദിയുടെ കാറും വരുന്നുണ്ടായിരുന്നു. കാശി ബുള്ളറ്റിൽ നിന്നിറങ്ങി ബുള്ളറ്റിലേക്ക് ആൻ ചവിട്ടി അകത്തേക്ക് പാഞ്ഞു വന്നു. മോനെ, ഭാസ്കർ അവനെ അലിവോടെ വിളിച്ചു.
മോനോ, ഞാനെപ്പോഴാണ് നിങ്ങളുടെ മോനായേ? എന്നെ അങ്ങനെ വിളിക്കാൻ നിങ്ങൾ ആരാണ്?
മോനെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്?
പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ മോൾ ഒറ്റൊരുത്തി കാരണം ഇന്ന് ഞാൻ അനുഭവിച്ച അപമാനത്തിന് കണക്കില്ല. അവളൊരു പെണ്ണായി പോയി, ഇല്ലെങ്കിൽ അടിച്ച് ഞാൻ ശരിയാക്കിയെന്നേ. കാശിനാഥൻ പഴയ കാശിനാഥനല്ലെന്ന് മോളോട് പറഞ്ഞേക്ക്.
ഗീതയും ജാനകിയും അച്ഛനോട് കലിയോടെ കൈച്ചൂണ്ടി സംസാരിക്കുന്ന അവനെ ഭയത്തോടെ നോക്കി നിന്നു.
കാശി!
അമ്മ അവനെ വിളിച്ചുകൊണ്ട് ഉമ്മറപ്പടിയിലേക്ക് കയറി വന്നു. ഒപ്പം ആദ്യം അവൻ ദേഷ്യത്തോടെ മുന്നിൽ കിടക്കുന്ന ടീപ്പോയിലേക്ക് ആഞ്ഞു ചവിട്ടി.
നിനക്ക് എന്താണ് പറ്റിയെ?
ആദ്യം അവനെ ചേർത്ത് പിടിക്കാനായി വന്നു.
തൊട്ടുപോരുതന്നെ, എനിക്കാരുടെയും സഹതാപം സ്നേഹം വേണ്ട, കൊല്ലും ഞാൻ അവളെയും അവനെയും.
അരിശത്തോടെ അവൻ പല്ലുറുമി. കാശി അവർക്ക് മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എല്ലാവരും അവനെ ഭയത്തോടെ നോക്കിയിരുന്നു. മഹിയും കാവ്യയും കുഞ്ഞുങ്ങളും അപ്പോഴാണ് ഗേറ്റ് കടന്ന് ബുള്ളറ്റിൽ വരുന്നത്.
എന്താ ഇവിടെ ഒരാൾക്കൂട്ടം?
മഹി 4 വയസ്സുകാരൻ അപ്പൂസിനെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു.
കാശി എവിടെ അമ്മേ?
കാവ്യ മഹാലക്ഷ്മിയുടെ തോളിൽ പിടിച്ച് ചോദിച്ചും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ കാവ്യയുടെ നെഞ്ചിലേക്ക് വീണു.
എന്താ അമ്മേ?
അത് പറഞ്ഞുകൊണ്ട് മഹി നേരെ നോക്കിയത് ചെളിയിൽ കുളിച്ച് മുമ്പിലൂടെ ഉലാത്തുന്ന കാശിയാണ്.
കാശി!
മഹി അവനരികിലേക്ക് വിളിച്ചോണ്ട് ചെന്നു. അവൻ ഏട്ടന്റെ കൈ തട്ടിമാറ്റി.
വേണ്ട, എനിക്കാരുടെയും സ്നേഹം വേണ്ട. എല്ലാവരും വെറുത്തു തന്നെ, എല്ലാവരും വെറുത്തു. കൊലപാതകിയല്ലേ, കൊലപാതകി!
അവന്റെ ശബ്ദമിടറി.
കാശി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ വലിയേട്ടാ എല്ലാവരും എന്നിങ്ങനെ നോവിക്കുന്നത്? ചെറുപ്പം മുതൽ അച്ഛന്റെ തല്ലാണ് എനിക്ക് കൂട്ട്. ഞാനെന്നും സ്നേഹം കൊതിച്ച കുഞ്ഞായിരുന്നു, അതെനിക്ക് എല്ലാവരും തന്നു. അച്ഛൻ മാത്രം തന്നില്ല.
അവന്റെ ശബ്ദമിടറി.
ഞങ്ങളില്ലടാ നിനക്ക്, ഞാനൊരിക്കലും മാറില്ല ഏട്ടാ. ഈ ദേഷ്യം അതെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. എത്ര തല്ലി ഞാൻ അച്ഛനിൽ നിന്ന് വാങ്ങി, എന്നെ തല്ലാതിരിക്കാൻ വേണ്ടി എത്ര നിങ്ങളൊക്കെ അച്ഛനോട് കെഞ്ചി. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, സ്വപ്നവും ജീവിതവും എല്ലാം. ഇപ്പം എനിക്ക് സ്വപ്നങ്ങളില്ല, പക പക മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഞാനിപ്പോൾ പഴയ കാശിയല്ല, 5 വർഷമായിട്ട് ഉള്ളിൽ തീരാപ്പകയായി ഞാൻ നടക്കുന്നു. ഞാനിപ്പോൾ പഴയ കാശിയല്ല, കൊല്ലും ഞാൻ അവനെ.
അവൻ അലറിക്കൊണ്ട് പൂമുഖത്തെ ചേരെടുത്ത് പുറത്തേക്കെറിഞ്ഞു. ദേഷ്യത്തോടെ തിരിഞ്ഞതും ഉള്ളിൽ നിന്ന് ശേഖരം ഇറങ്ങി വന്നു.
സെൻട്രൽ ജയിലിൽ കിടന്ന തിളപ്പോ അവിടെ എടുത്താൽ മതി. നിന്റെ ഈ അഹമ്മതി കാണാൻ ഞങ്ങൾ മനസ്സ് കല്ലാക്കിയ തടവുകാരല്ല.
അയാളുടെ സ്വരത്ത് ദേഷ്യം കലർന്നു.
ഓ, ആ നല്ല മനസ്സുണ്ടാവും. സ്വന്തം മോനെ ഒരു ദയവില്ലാതെ ചെറുപ്പം മുതൽ ഇന്നലെ വരെ തല്ലിക്കൊണ്ടിരുന്നത്. അതേടാ തല്ലു, നിന്നെ പോലെ തെമ്മാടിയായൊരുത്തിനെ തല്ലുകയല്ലാതെ പിന്നെ തലോടണോ? ഈ 5 വർഷം എനിക്ക് അച്ഛൻ്റെ സ്നേഹത്തിനും മുത്തച്ഛൻ്റെ സ്നേഹത്തിനും കുറവ് വന്നിട്ടില്ല. എൻ്റെ തോമസ് ഏട്ടനും ബാബിയും എനിക്കത് ആവശ്യത്തിലധികം തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിലും ഈ നിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ വേണം. എന്നുവെച്ച് എന്നെ ആരും സ്നേഹിക്കേണ്ട, ആരുടെ സ്നേഹം എനിക്ക് വേണ്ട. ഇവിടെ സ്ഥിര താമസാക്കാൻ എനിക്കൊരാഗ്രഹമല്ല. വൈകാതെ ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യും, ആർക്കൊരു ശല്യാവാതെ.
അവൻ ദേഷ്യത്തോട് അകത്തേക്ക് കയറിപ്പോയി. അവൻ മുകളിലേക്ക് കയറിപ്പോന്ന് നോക്കി എല്ലാവരും ഹാളിൽ നിന്നു. അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ സൂര്യ ബാസ്കറ്റിലേക്ക് ബോളെറിയുകയാണ്. സത്യ ഹൈ പവർ ഓഡിയോ സിസ്റ്റത്തിൽ സോങ്ങിന് സൗണ്ട് കൂട്ടുകയാണ്. അതിനൊപ്പം അവൻ ഡാൻസ് കളിക്കുന്നുണ്ട്. ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു കാശിയുടെ റൂമിൽ ഫ്രീഡത്തോടെ നിൽക്കുന്നു. അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ തൊടുന്നതും രണ്ടാളും സ്വർഗം കിട്ടിയ പോലെ സന്തോഷത്തോടെ മതിമറന്ന് കളിക്കുകയാണ്. അലർച്ച കേട്ട് ഞെട്ടിലൂടെ അവർ വാതിലടിച്ച സൗണ്ടും കേട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഇതാരാണ്? ഒരു ഭൂതം.
നിന്നോട് കാരടാ,
എന്റെ റൂമിൽ കയറാൻ പറഞ്ഞേ.
ദൈവമേ, നമ്മുടെ പഴയ കലിപ്പം കാശി.
അവർ വിളറി നിന്നു. ഇറങ്ങടാ എന്റെ മുറിന്ന്, ഇറങ്ങാൻ.
കാശിയുടെ അലർച്ചയോടെയുള്ള ശബ്ദം കേട്ട് സൂര്യയുടെ കയ്യിൽ നിന്ന് അവൻ പോലും അറിയാതെ ബോൾ നിലത്തേക്ക് വീഴുന്ന കണ്ട് സത്യ മ്യൂസിക് ഓഫ് ചെയ്യാൻ സിസ്റ്റത്തിനടുത്തേക്ക് നീങ്ങി.
ഇങ്ങോട്ട് ഇറങ്ങാൻ.
സൗണ്ട് കുറക്കുന്ന ബട്ടണിലാണ് സത്യ അറിയാതെ തൊട്ടത്. കാശി വീണ്ടും അലറിയതും സത്യയുടെ വിറച്ച കൈ വലതുവശത്തേക്ക് തിരിഞ്ഞത് ഒരുമിച്ചായിരുന്നു. ചെവി പൊട്ടുന്ന വോളിയം അവിടമാകെ പറന്നു. കാശി ശക്തിയായി ഡോറിൽ കൈകൊണ്ടിടിച്ചു. രണ്ടാളും വേഗം മുറിയിൽ നിന്നിറങ്ങി.
മേലാൽ എന്റെ അനുവാദമില്ലാതെ എന്റെ മുറി കയറിയ ചേട്ടന്മാരാണെന്ന് നോക്കില്ല, രണ്ടിനെ മുട്ടുകാലി ഞാൻ തള്ളിയൊടിക്കും.
കാശി അവർക്കു മുമ്പിൽ ഡോറ് വലിച്ച് ശക്തിയെ അടച്ചു. മുഖത്തടിയിട്ടിയ പോലെ സത്യയുടെയും സൂര്യയുടെയും മുഖം വിളറി. ഇവനിത് എന്തു പറ്റി, വായു എന്തോ ചീഞ്ഞാറുന്നുണ്ട്. സൂര്യ പറഞ്ഞു, വാ പഴത്തിന്റെ പുളിപ്പ് നോക്കാൻ നിൽക്കാതെ വേര് കേട് വന്നിട്ടുണ്ടോ നോക്കാം. ഫോളോ മീ. സത്യ സൂര്യയെ നോക്കി പറഞ്ഞു, പുളി പഴം നീ എന്താ പരസ്പരം ഒന്നല്ലാതെ പറയുന്നേ? സൂര്യ ചോദിച്ചു.
കുന്തം താഴത്തു നിന്നാളെ വന്ന് അവിടെ പോയി നോക്കാന്ന്. ഓ അങ്ങനെ.
കാശി ബാത്റൂമിലേക്ക് കയറി. ഷവറിൽ നിന്ന് വെള്ളം മേലേക്ക് വീണുകൊണ്ടിരുന്നു. അലറിക്കൊണ്ട് അടങ്ങാത്ത കലിയോടെ അവൻ ബാത്റൂമിന്റെ ഭിത്തിമേൽ കൈകൊണ്ടടിച്ചു. സൂര്യനും സത്യനും താഴത്തെ സ്വീകരണ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവരുമുണ്ട്. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അമ്പലത്തിന്റെ ഇടവഴി കഴിഞ്ഞ് റോട്ടിലേക്ക് അവൻ ബുള്ളറ്റ് കയറ്റിയതും റോട്ടിൽ നിന്ന് ഓരോരുത്തരും കളിയാക്കാൻ തുടങ്ങി. തെമ്മാടി ആളെ തിരിച്ചറിയാതിരിക്കാൻ പുലർച്ചെ അമ്പലത്തിൽ പോയി. പോകുമ്പോൾ ചേറിൽ മുങ്ങിയാണല്ലോ പോകുന്നതെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കുഞ്ഞിനെ വഴി നീളെ ഓരോരുത്തർ കളിയാക്കാൻ തുടങ്ങി. സഹിക്ക വയ്യാതായപ്പോൾ അവൻ ബുള്ളറ്റ് നിർത്തി.
ആർക്കൊക്കെയാടാ ഞാൻ കാശിനാഥനാണോന്ന് അറിയേണ്ടത്? അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വാടാ.
അത് പറഞ്ഞു നിൽക്കുന്ന എൻ്റെ കുഞ്ഞിനെ പിന്നിൽ നിന്നൊരു കൂട്ടം വന്ന് ചുറ്റിപ്പിടിച്ചു. അപ്പോഴേക്കും അനന്തൻ്റെ കാർ അവിടെ വന്ന് നിന്നു. എൻ്റെ കാശിയെ അവർ തല്ലാൻ ഒന്നിച്ച് ചെല്ലുകയായിരുന്നു. അലറിക്കൊണ്ട് കാശി അവരെയൊക്കെ തല്ലി വീഴ്ത്തി. കരഞ്ഞു നിൽക്കുന്ന ഞാൻ ആരോ പിന്നിൽ നിന്ന് പറയുന്നു കേട്ടു, അവരൊക്കെ ക്വട്ടേഷൻ സംഘത്തിലെ ആളുകളാണെന്ന്. അനന്തൻ അടി കണ്ടുകൊണ്ട് ചിരിച്ചു നിൽക്കുകയായിരുന്നു. ക്വട്ടേഷൻ സംഘത്തിലൊരുത്തൻ കത്തിയുണ്ട് എൻ്റെ കുഞ്ഞിനെ കുത്താൻ വന്നു. ആ കത്തി പിടിച്ചെടുത്ത് അവൻ മുന്നിലേക്ക് വരുന്നവരുടെ എല്ലാം മേൽ വരഞ്ഞു. അതൊക്കെ കണ്ട് പേടിച്ചു നിൽക്കുന്ന അനന്തനെ കൊല്ലാനുള്ള ആവേശത്തോടെ അവൻ്റെ അടുത്തേക്ക് ഓടുന്ന കാശി. ഒരിക്കലും ഞാനിതുവരെ കണ്ടിട്ടില്ല അവൻ്റെ ഇങ്ങനെയൊരു മുഖം. അവൻ്റെ വയറ്റിലേക്ക് കത്തി കുത്തിക്കയറ്റുമ്പോഴേക്കും ആദ്യം വന്ന് കാശിയെ പിടിച്ചു മാറ്റി. എനിക്കിനി എൻ്റെ മോനെ നഷ്ടമായേനെ. കലി കയറി എൻ്റെ കുട്ടി വണ്ടിയിൽ കയറിപ്പോന്നതാണ്. അവൻ പോയി കഴിഞ്ഞ പോലീസ് വന്നു. അവർ പിന്നെ ആദ്യ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ക്വട്ടേഷൻ സംഘത്തിൽ പകുതിയുള്ളവരും പിടികിട്ടാപുള്ളികളായതുകൊണ്ട് എല്ലാവരെയും പോലീസ് കൊണ്ടുപോയി. അനന്തൻ അപ്പോഴേക്കും കാറെടുത്ത് മുങ്ങിയിരുന്നു. മഹാലക്ഷ്മി ആദിയുടെ തോളിൽ ചാരിയുന്നുകൊണ്ട് നെടുവീർപ്പെട്ടു.
ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞോളാം ചേച്ചി, സമാധാനമായിട്ടിരിക്കുക.
ഭാസ്കർ ലക്ഷ്മിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു,
ബാസുബാ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, അവനെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടേയുള്ളൂ. ഇതിപ്പോൾ ഗൂഢാലോചനയും വധശ്രമം വരെ എത്തി നിൽക്കുന്നു. ഒന്നെങ്കിൽ അനന്തനോട് അടങ്ങി നിൽക്കാൻ പറ, അല്ലെങ്കിൽ.
മഹി പറഞ്ഞു തീരും മുമ്പേ അരുന്ധതിയുടെ സ്വരം അവിടെ ഉയർന്നു.
ഓഹോ എല്ലാവരും വലിയ ചർച്ചയിലാണല്ലോ.
സ്വീകരണ മുറിയിലേക്ക് വരുന്ന അരുന്ധതിയുടെ സ്വരം കേട്ട് എല്ലാവരും അവരെ ദേഷ്യത്തോടെ നോക്കി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.